2020 മാർച്ച് 1 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ഉത്തരവിറക്കിയ നേരവും ഉത്തരത്തിലിരുന്ന പല്ലിയുടെ ചിലപ്പും. ദ്രോണരുടെ വാരവിശേഷം പങ്ക്തി. നമോജി ഷാ ജി സഖ്യം നന്മ മരങ്ങളാണ്. സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ ഉയരുന്ന ഒരുതരം വൈബ്രേഷൻ ആ അന്ധകയണങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നന്മയുടെ ലാവാ പ്രവാഹത്തിന് തൊട്ടു മുമ്പായി സംഭവിക്കുന്നതാണ് എന്നാണ് വിവരമുള്ളവർ പറയുന്നത്. വിവരമില്ലാത്തവരും കാണും ഇന്നാട്ടിൽ. പക്ഷേ അത്തരക്കാരെ ഗുണദോഷിച്ച് വിടുകയോ വല്ല നിർഗുണ പാഠശാലയിലോ മറ്റോ പറഞ്ഞയക്കുകയോ ചെയ്യുക എന്ന തികച്ചും ദയാവായ്പോടെയുള്ള സമീപനം മാത്രമേ നമോജി ഷാജി സഖ്യം സ്വീകരിക്കാറുള്ളൂ. ജുഡീഷ്യറിക്ക് ഇന്നത്തെ കാലത്ത് ദയാവധമാണ് കരണീയമായിട്ടുള്ളതെന്ന് വി മുരളീധർജി തൊട്ട് കെ സുരേന്ദ്രൻജി വരെയുള്ളവർക്ക് നല്ലപോലെ അറിയാം. എന്നാൽ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നത് പോലെ ചില പിള്ളമാരുണ്ട്. അത്തരം പിള്ളമാർ ജുഡീഷ്യറിയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പിള്ളയാണ് ജസ്റ്റിസ് മുരളീധർ ജോഷി. അതുകൊണ്ട് ഈ ജോഷിജി ചില വേണ്ടാധീനങ്ങളായ ഉത്തരവുകൾ ഇറക്കാൻ ധൈര്യപ്പെടുകയുണ്ടായി. ഉത്തരവിറക്കിയ ആ നേരത്ത് ഉത്തരത്തിലിരുന്ന് പല്ലി ചിലയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഉത്തരത്തിലേക്ക് നോക്കാതെ ഉത്തരവിറക്കാനുള്ള ധിക്കാരം കാട്ടിയ ജോഷിയോട് കടക്കുപുറത്ത് എന്ന് പിണറായി സഖാവിനെ പോലെ കൽപ്പിക്കാനല്ല ഷാജി തയ്യാറായത്. മോനെ, നീ തൽക്കാലം ഇവിടെ നിന്നൊന്ന് പോയി തരൂ എന്ന് സ്നേഹബുദ്ധിയാ ഉപദേശിക്കുക മാത്രമായിരുന്നു. സാധാരണ ജുഡീഷ്യറിക്ക് ദയാവധമാണ് ശിക്ഷ. പണ്ട് അടിയന്തരാവസ്ഥ കാലത്തിന് തൊട്ടുമുൻപ് ഇന്ദിരാജി പറഞ്ഞത് പ്രകാരം ഏതോ നാഗർവാല റിസർവ് ബാങ്കിൽ പോയി 60 ലക്ഷം ദുട്ട് വാങ്ങിച്ച കേസ് തേച്ചു മാച്ചു കളയാൻ പെട്ട പാട് എന്തായിരുന്നു. ദയാവധം ഒഴിവാക്കി കിട്ടാൻ രാഷ്ട്രപതിക്ക് കത്ത് കൊടുക്കാൻ പോലും അന്നത്തെ ജഡ്ജി അദ്ദേഹത്തിന് സാധിച്ചോ? ഇല്ല. ദയാവധം വരാനിരിക്കുന്നു എന്ന് അറിഞ്ഞാലല്ലേ ഹർജി കൊടുക്കൽ നടക്കൂ. മുരളീധർ ജോഷി ജഡ്ജി ചെയ്തത് അശന്തിവ്യമായ അപരാധമായിരുന്നു. ഡൽഹിയിൽ 10-40 ആളുകൾ ചത്തുവീഴുന്നതിനു കാരണം ഏതോ വിദ്വേഷ പ്രസംഗക്കാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനവർക്കെതിരെ കേസെടുക്കണമെന്നൊക്കെ പറയുന്നത് വല്ലാതെ അധിക പ്രസംഗമാണ്. വിദ്വേഷ പ്രസംഗം നല്ലതും ചീത്തയും ഉണ്ടെന്നെങ്കിലും അദ്ദേഹം തിരിച്ചറിയണമായിരുന്നു. അധിക പ്രസംഗം നടത്തിയ ജഡ്ജിയെ ദയാവധത്തിന് വിധേയമാക്കേണ്ടതായിരുന്നു. പക്ഷേ പഞ്ചാബിലേക്കോ ഹരിയാനയിലേക്കോ ഒന്ന് പോയിട്ട് വാ മോനെ എന്ന് മാത്രമാണ് നമോജി ഷാജി സഖ്യം ഉപദേശിച്ചു വിട്ടത്. പാതിരാത്രി തന്നെ ഉത്തരവിറങ്ങിയത് കണ്ടിട്ട് ഭരണത്തിലെ ആ വേഗതയെ നോക്കി കൊടിയേറ്റം ഗോപി പറഞ്ഞതുപോലെ, ഹോ എന്തൊരു സ്പീഡ് എന്ന് മിസോറാം ഗവർണർജി ശ്രീധരൻ പിള്ളജി പറഞ്ഞു പോയെന്ന് ചില കിംവദന്തിയുണ്ട്. അതെന്തുമാകട്ടെ, പശു വളർത്തലും തെങ്ങ് കൃഷിയും പിന്നെ കേരള കോൺഗ്രസുമായി നടക്കുന്ന പുറപ്പുഴ ഔസേപ്പച്ചന് ഏത് പശുവിനെയും എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഏത് കേരള കോൺഗ്രസിനെ തിരിച്ചറിയാനും അതുപോലെ സാധിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ജോസ് മോനത് മനസ്സിലാക്കുന്നില്ല എന്നത് ഔസേപ്പച്ചന്റെ തീരാ വേദനയാണ്. പശു വളർത്തലിൽ കേമനായ ഔസേപ്പച്ചനെ ജോസ് മോൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ജോസ് മോന്റെ മുഖലക്ഷണം നോക്കി ഔസേപ്പച്ചൻ ചില സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത്. ജോസ്മോൻ വെറുവാ ചപ്പുകയാണ് എന്നാണ് ഔസേപ്പച്ചന്റെ ഒരു സുപ്രധാന നിരീക്ഷണം. പശു അയവിറക്കുന്നത് വെറുവാ ചപ്പലാണെന്ന് ഔസേപ്പച്ചന് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ജോസ്മോന്റെ വെറുവാ ചപ്പലിനെ ഔസേപ്പച്ചനും കാര്യമായി എടുക്കാത്തത്. പക്ഷേ ജോസ്മോന് ഇത്തരം കൃഷികളിലല്ല കമ്പം, അദ്ദേഹത്തിന്റെ കാർഷിക മേഖല വേറെയാണ്. അതുകൊണ്ട് തന്നെ ഔസേപ്പച്ചൻ നിരീക്ഷിച്ചതിന്റെ സാങ്കത്യം ജോസ്മോന് പിടികിട്ടിയിട്ടില്ല. ഔസേപ്പച്ചൻ അശ്ലീലം പറഞ്ഞു എന്ന് ജോസ്മോന് തോന്നിപ്പോവുക അതിനാൽ സ്വാഭാവികമാണ്. ജോസ്മോനെ കൃഷിപാഠങ്ങൾ പരിശീലിപ്പിച്ചെടുക്കാൻ തന്നെയാണ് ഔസേപ്പച്ചൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന പേരിൽ പുതിയ മുഖമാസിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. ജോസ്മോന്റെ പ്രതിച്ഛായയിൽ ഔസേപ്പച്ചനെതിരെ അതുമിതുമെല്ലാം പറഞ്ഞ് കളിയാക്കി സമയം കൊല്ലുമ്പോൾ കൃഷിയുടെ നല്ല പാഠങ്ങൾ ജോസ്മോന് പഠിപ്പിച്ചു കൊടുക്കാൻ തോന്നിയ ആ മനസ്സിനെയാണ് നമിക്കേണ്ടത്. വെറുവ ചപ്പുക എന്നത് ആദ്യ പാഠം മാത്രമാണ്. ഇനി കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. എന്തെന്തെല്ലാം പാഠങ്ങൾ പഠിക്കാനിരിക്കുന്നു. ജോസ്മോൻ കാത്തിരുന്നു കാണുക. അത്ര തന്നെ.
ഭാര്യ ഓമനയ്ക്ക്